ലൂക്കോസ് അധ്യായം 9. യേശു പന്തിരുവരെ വിളിച്ചുകൂട്ടി ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗങ്ങൾ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. പിന്നെ ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അവരെ പറഞ്ഞയച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു,
യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ ആഹാരമോ പണമോ ഒന്നിലധികം വസ്ത്രമോ എടുക്കരുത്. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ പട്ടണം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുന്നു. ജനങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ പട്ടണം വിട്ടു പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക.
അങ്ങനെ അവർ പുറപ്പെട്ട് സുവിശേഷം അറിയിച്ചും എല്ലായിടത്തുമുള്ള ജനങ്ങളെ സൗഖ്യമാക്കിയും കൊണ്ട് ഗ്രാമം തോറും സഞ്ചരിച്ചു. സംഭവിച്ചുകൊണ്ടിരുന്നതെല്ലാം നാടുവാഴിയായ ഹെരോദാവ് കേട്ടു. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ചിലരും, ഏലിയാവ് പ്രത്യക്ഷനായിരിക്കുന്നുവെന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരാൾ ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നുവെന്ന് വേറെ ചിലരും പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ ഹെരോദാവ് പരിഭ്രാന്തനായി.
യോഹന്നാനെ ഞാൻ ശിരഛേദം ചെയ്തു, പിന്നെ ഈ വിധ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ഇവൻ ആര്
എന്ന് അദ്ദേഹം പറഞ്ഞു. യേശുവിനെ കാണാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോസ്തലന്മാർ മടങ്ങിയെത്തി തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനോട് അറിയിച്ചു. അനന്തരം അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ട് തനിയെ ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക് പോയി. എന്നാൽ ജനങ്ങൾ അതറിഞ്ഞ് അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. അദ്ദേഹം അവരെ സ്വീകരിച്ച് അവരോട് ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കുകയും രോഗസൗഖ്യം ആവശ്യമായിരുന്നവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പകൽ കഴിയാറായപ്പോൾ പന്തിരുവർ അടുത്തു വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു,
നാം ഇവിടെ ഒരു നിർജ്ജന സ്ഥലത്താണ്, അതുകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻപുറത്തും ചെന്ന് ഭക്ഷണവും താമസ സൗകര്യവും കണ്ടെത്തുവാൻ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കണം.
അതിനദ്ദേഹം,
നിങ്ങൾ അവർക്കെന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക
എന്ന് ഉത്തരം പറഞ്ഞു.
ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ ജനക്കൂട്ടത്തിന് മുഴുവൻ വേണ്ടുന്ന ഭക്ഷണം ഞങ്ങൾ പോയി വാങ്ങണം.
അവർ മറുപടി പറഞ്ഞു, അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ശിഷ്യന്മാരോട്,
അവരെ 50 പേർ വീതം പന്തികളായി ഇരുത്തുവിൻ
എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അദ്ദേഹം ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി സ്തോത്രം ചെയ്ത് മുറുക്കി, പിന്നെ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച നുറുക്കുകൾ ശേഖരിച്ചത് 12 കുട്ട ഉണ്ടായിരുന്നു. ഒരിക്കൽ യേശു തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തോടുകൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരോട്,
ഞാൻ ആരാകുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്
എന്ന് ചോദിച്ചു.
യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലരും, ഏലിയാവെന്ന് മറ്റൊരു ചിലരും പറയുന്നു,
പുരാതന കാലത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് വേറെ ചിലരും പറയുന്നുണ്ട്.
അവർ ഉത്തരം പറഞ്ഞു,
എന്നാൽ നിങ്ങളോ?
യേശു ചോദിച്ചു,
ഞാൻ ആരാകുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത്?
ദൈവത്തിന്റെ ക്രിസ്തു.
പത്രോസ് മറുപടി പറഞ്ഞു, ഇത് ആരോടും പറയരുതെന്ന് യേശു അവരോട് കർശനമായി കൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു,
മനുഷ്യപുത്രൻ പലതും സഹിക്കണം, മൂപ്പന്മാർ, മുഖ്യ പുരോഹിതന്മാർ, വേദജ്ഞർ എന്നിവരാൽ അവൻ പുറന്തള്ളപ്പെട്ട് കൊല്ലപ്പെടുകയും 3ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും വേണം.
അനന്തരം അവരെല്ലാവരോടുമായി അദ്ദേഹം പറഞ്ഞു,
ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. സ്വന്തം ജീവൻ രക്ഷിപ്പാൻ ഇച്ഛിക്കുന്ന ഏവനും അതിനെ നഷ്ടമാക്കും, എനിക്ക് വേണ്ടി തന്റെ ജീവൻ നഷ്ടമാക്കുന്നവനോ അതിനെ രക്ഷിക്കും. ഒരുവൻ സർവലോകവും നേടിയിട്ടും തന്നെ തന്നെ നഷ്ടമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് ആരെങ്കിലും ലജ്ജിക്കുന്നുവെങ്കിൽ മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ചും ലജ്ജിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ ദൈവരാജ്യം കാണുന്നതിനു മുൻപ് മരണം ആസ്വദിക്കുകയില്ല.
ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസം കഴിഞ്ഞ് യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം മാറി, വസ്ത്രം തിളങ്ങുന്ന വെണ്ണയായി. രണ്ടു പുരുഷന്മാർ, മോശയും ഏലിയാവും തന്നെ, യേശുവിനോട് സംസാരിച്ചുകൊണ്ട് തേജസ്സോടെ പ്രത്യക്ഷരായി. അദ്ദേഹം യെരുശലേമിൽ നിറവേറ്റാനിരുന്ന തന്റെ നിര്യാണത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. പത്രോസും അയാളോടുകൂടെയുള്ളവരും ഉറക്കം തൂങ്ങുകയായിരുന്നു. എന്നാൽ ഉണർന്നപ്പോൾ അവർ അദ്ദേഹത്തിന്റെ തേജസ്സും അദ്ദേഹത്തോടുകൂടെ നിന്നിരുന്ന രണ്ടു പേരെയും കണ്ടു. അവർ യേശുവിനെ വിട്ടുപോകുമ്പോൾ പത്രോസ് അദ്ദേഹത്തോട്,
നാഥ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. നമുക്കിവിടെ മൂന്ന് കുടലുകൾ ഉണ്ടാക്കാം. ഒന്ന് അങ്ങേക്ക് വേണ്ടി, ഒന്ന് മോശയ്ക്ക്, പിന്നെ ഒന്ന് ഏലിയാവിനും
എന്ന് പറഞ്ഞു. താൻ പറയുന്നത് എന്താണെന്ന് അയാൾ തന്നെ അറിഞ്ഞില്ല. അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മേഘം വന്ന് അവരെ വലയം ചെയ്തു. മേഘത്തിലായപ്പോൾ അവർ ഭയപ്പെട്ടു. മേഘത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി,
ഇത് എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവിൻ.
ആ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ യേശുവിനെ മാത്രം അവർ കണ്ടു. തങ്ങൾ കണ്ടതിനെപ്പറ്റി ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. ആ നാളുകളിൽ അവർ അത് സംബന്ധിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം അവർ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയൊരു ജനസമൂഹം അദ്ദേഹത്തെ എതിരേറ്റു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ നിലവിളിച്ചു പറഞ്ഞു,
ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. അവൻ എനിക്ക് ഏകപുത്രൻ. ഒരാത്മാവ് അവനെ പിടിക്കുകയും അവൻ പൊടുന്നനെ നിലവിളിക്കുകയും ചെയ്യുന്നു. വായിലൂടെ നുരവമിക്കത്തക്കവണ്ണം അതവനെ ഞെരുക്കുന്നു. അതവനെ വിട്ടൊഴിയുന്നതുമില്ല. അതിനെ പുറത്താക്കുവാൻ ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല.
അതിന് യേശു,
അവിശ്വാസവും വക്രതയുമുള്ള തലമുറയും, ഞാൻ എത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നു കൊണ്ട് നിങ്ങളെ വഹിക്കും? നിന്റെ മകനെ ഇങ്ങ് കൊണ്ടുവരും
എന്നു പറഞ്ഞു. ആ ബാലൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു ആ ദുരാത്മാവിനെ ശാസിച്ചിട്ട് ബാലനെ സൗഖ്യമാക്കി പിതാവിനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിന്റെ മഹത്വത്തിൽ വിസ്മയിച്ചു. യേശു ചെയ്ത എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് എല്ലാവരും വിസ്മയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട്,
ഈ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഗാഢമായി പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു
എന്നു പറഞ്ഞു. എന്നാൽ ഇതിന്റെ അർത്ഥം എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. ഗ്രഹിക്കാൻ കഴിയാത്ത വിധം അത് അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അതേപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കുവാനും അവർക്ക് ഭയമായിരുന്നു. തങ്ങളിൽ ഏറ്റവും വലിയവനാര് എന്നതിനെപ്പറ്റി ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. യേശു അവരുടെ ചിന്തകൾ മനസ്സിലാക്കിയിട്ട് ഒരു ശിശുവിനെ എടുത്ത് തന്റെ അടുക്കൽ നിർത്തി. പിന്നെ അവരോട് പറഞ്ഞു,
ഈ ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്ന ഏതൊരുവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ എല്ലാവരിലും ഏറ്റവും ചെറിയവനത്രേ വലിയവൻ.
നാഥ, ഒരാൾ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അയാൾ ഞങ്ങളോടുകൂടെ അങ്ങയെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അയാളെ വിലക്കി
എന്ന് യോഹന്നാൻ പറഞ്ഞു.
അയാളെ വിലക്കരുത്,
യേശു പറഞ്ഞു.
നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമത്രേ.
തന്റെ ആരോഹണത്തിനുള്ള സമയം സമീപിച്ചപ്പോൾ യേശു നിശ്ചയദാർഢ്യത്തോടെ യെരുശലേമിലേക്ക് യാത്രയായി. അദ്ദേഹം തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവർ അദ്ദേഹത്തിനു വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു. എന്നാൽ അദ്ദേഹം യെരുശലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ഇത് കണ്ടിട്ട് ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും,
കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിൽ നിന്ന് തീയിറക്കി ഇവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയട്ടെയോ
എന്ന് ചോദിച്ചു. എന്നാൽ യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
ഏതുതരം ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. കാരണം മനുഷ്യരുടെ ജീവനെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നത്.
പിന്നെ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ വഴി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട്,
അങ്ങെവിടെ പോയാലും
ഞാൻ അങ്ങേ അനുഗമിക്കാം എന്നു പറഞ്ഞു. അതിന് യേശു,
കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കാൻ ഇടമില്ല
എന്ന് ഉത്തരം പറഞ്ഞു. അദ്ദേഹം മറ്റൊരുവനോട്,
എന്നെ അനുഗമിക്കുക
എന്നു പറഞ്ഞു. എന്നാൽ അയാൾ,
കർത്താവേ, ആദ്യം പോയി എന്റെ പിതാവിന്റെ ശവസംസ്കാരം നടത്തുവാൻ എന്നെ അനുവദിച്ചാലും
എന്നു പറഞ്ഞു. യേശു അവനോട്,
മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീയോ പോയി ദൈവരാജ്യം വിളംബരം ചെയ്യുക
എന്നു പറഞ്ഞു. മറ്റൊരുവൻ പറഞ്ഞു,
കർത്താവേ, ഞാൻ അങ്ങനെ അനുഗമിക്കാം, എന്നാൽ ഞാൻ ഒന്നാമത് എന്റെ കുടുംബാംഗങ്ങളോട് യാത്ര പറയുവാൻ അനുവദിക്കണം
എന്നു പറഞ്ഞു. അതിന് യേശു,
കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാണ്
എന്നു പറഞ്ഞു.